ദാസേട്ടനും പാട്ടിനും ചെറുപ്പം. യേശുദാസിന്റെ ആദ്യ പാട്ടിന്റെ 60-ാം പിറന്നാളിന് സുജാതയുടെ 6 പാട്ടോർമ്മകൾ. ആദ്യ പാട്ടോർമ്മ: ദാസേട്ടന്റെ പാട്ട് ആദ്യമായി കേട്ടത് എപ്പോഴായിരിക്കുമെന്ന് കൃത്യമായി പറയാൻ ഒരു മലയാളിക്കും കഴിയില്ല. എന്നാൽ ഓർമ്മ വെച്ച കാലം മുതൽ കേൾക്കുന്നുണ്ട് ആ ഗാനധാര. താമസം എന്തേ വരുവാൻ എന്ന പാട്ട് കുട്ടിക്കാലത്ത് എപ്പോഴോ മനസ്സിൽ കയറിക്കൂടിയത് ഓർക്കുന്നുണ്ട്. കായാമ്പൂ കണ്ണിൽ വിടലും, 1000 പാദസരങ്ങൾ, പൊൻവേലിൽ മണിക്കച്ച, ഉത്തരാ സ്വയംവരം, സന്ധ്യമയങ്ങുന്നേരം എന്നീ പാട്ടുകൾ കേട്ട ഓർമ്മയും മനസ്സിൽ മായാതെ നിൽക്കുന്നു. ആ പാട്ടുകൾ സമ്മാനിച്ച ഓർമ്മ ഒരിക്കലും നഷ്ടപ്പെടില്ല. ഏതൊരു മലയാളിയും ഹൃദയത്തിലേറ്റിയ പാട്ടുകൾ എത്രയോ തവണ കേട്ടു, എത്രയോ തവണ മൂളി. ഇപ്പോൾ കേൾക്കുമ്പോഴും അറിയാതെ താളം പിടിക്കും. ദാസേട്ടനെ പോലെ ആ പാട്ടുകൾക്കും ചെറുപ്പം. ആദ്യ സ്റ്റേജ് ഓർമ്മ: 4.5 മുമ്പ് ഒരു ഡിസംബർ, ഫോർട്ട് കൊച്ചിയിൽ ദാസേട്ടനൊപ്പം ഗാനമേളയിൽ പാടാൻ അവസരം. പുഷ്പഗന്ധി, സ്വപ്നഗന്ധി, പ്രകൃതി എന്ന പാട്ടിന് സംഗീതം നിർവഹിച്ചതും ദാസേട്ടൻ. ആ പാട്ട് പാടി ഞാൻ സംഗീതയാത്ര തുടങ്ങി. ഗാനമേള കഴിഞ്ഞപ്പോൾ ദാസേട്ടൻ എനിക്ക് ഓട്ടോഗ്രാഫ് എഴുതി തന്നു. അമ്പലം ചെറുതായാലും പ്രതിഷ്ഠ വലുതാകും. ദാസേട്ടൻ എന്ന മഹാഗായകനിൽ നിന്ന് ലഭിച്ച ആദ്യ അഭിനന്ദനം മനോഹരമായൊരു ഗാനം പോലെ ഇപ്പോഴും സൂക്ഷിക്കുന്നു. അതിനു മുമ്പ് അച്ഛന്റെ ബന്ധുവിന്റെ വിവാഹത്തിന് ഗുരുവായൂരിൽ ദാസേട്ടന്റെ ഗാനമേളയുണ്ടായിരുന്നു. കുട്ടി നന്നായി പാടുമെന്ന് പറഞ്ഞ് ബന്ധു ദാസേട്ടൻ എന്നെ പരിചയപ്പെടുത്തി. രണ്ടു കയ്യിലും പിടിച്ച് ദാസേട്ടൻ എന്നെ സ്റ്റേജിൽ കയറ്റി. അന്നെനിക്ക് 10 വയസ്സാണ്. ആ വിവാഹ ചടങ്ങിൽ മോഹനനും ഉണ്ടായിരുന്നു എന്നത് ആകസ്മികം. അവിടെ വച്ചാണ് മോഹനനെ ആദ്യമായി കാണുന്നത്. ബേബി സുജാതയും സുജാതയും. ബേബി സുജാതയ്ക്ക് ദാസേട്ടൻ എന്ന ഗായകന്റെ വലിപ്പം അറിയില്ലായിരുന്നു. പാട്ടുപാടാൻ വിളിച്ചപ്പോൾ പാടി. ഒരിക്കൽ പോലും ഭയം തോന്നിയില്ല. എല്ലാ കാര്യവും പറയാനുള്ള സ്വാതന്ത്ര്യം, ജ്യേഷ്ഠ സഹോദരന്റെയും പിതൃതുല്യന്റെയും സ്നേഹവാത്സല്യം ലഭിച്ചു. ഇടയ്ക്ക് സ്നേഹപൂർവമായ ശകാരങ്ങൾ. 2000-ത്തിലധികം വേദികളിൽ ദാസേട്ടനൊപ്പം ഗാനമേളകളിൽ പാടി. കാറിന് പിന്നിൽ പ്രഭചേച്ചിയുടെ മടിയിൽ തലവച്ചുറങ്ങിയാണ് മടക്കം. കാമം, ക്രോധം, മോഹം എന്ന ചിത്രത്തിനു വേണ്ടിയാണ് ദാസേട്ടനൊപ്പം ആദ്യമായി സിനിമയിൽ പാടുന്നത്. സ്വപ്നം കാണും പെണ്ണെ എന്ന ഗാനം അന്ന് 6-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ജെമിനി സ്റ്റുഡിയോയിലാണ് റെക്കോർഡിംഗ്. കസേരയിൽ കയറി നിന്ന് മൈക്കിനൊപ്പം ഉയരെ ഒപ്പിച്ചു. ദാസേട്ടൻ മഹത്തായ പിറവിയാണെന്നും ആ മഹത്വവും വളർന്നപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത്. അതിനുശേഷം ദാസേട്ടനൊപ്പം പാടുമ്പോൾ ഭയം തോന്നി. പാട്ടിൽ മാത്രം ലയിച്ച് ദാസേട്ടൻ പാടുമ്പോൾ അതിനരികിലെങ്കിലും എത്തണമല്ലോ. അതിനാൽ പാടുന്നതിന് മുമ്പ് നല്ല പരിശീലനം വേണമെന്ന് പഠിച്ചു. അങ്ങനെ എനിക്ക് പഠിപ്പിച്ചു തന്നു ദാസേട്ടൻ. ആ കൂട്ടത്തിൽ ഒരു കുട്ടി. ദാസേട്ടന്റെ കുടുംബം വളർന്നു. മക്കളുടെ കൂട്ടത്തിൽ ഒരു കുട്ടിയായി ദാസേട്ടൻ എന്നെയും കണ്ടു. ശേതയെ ഗർഭം ധരിക്കുന്നതിന് മുമ്പ് ഒരു തവണ എനിക്ക് ഗർഭം അലസിയിരുന്നു. മാനസികമായി ഏറെ തളർന്നപ്പോൾ ദാസേട്ടനും പ്രഭചേച്ചിയും സ്വന്തം വീട്ടിൽ എന്നെ താമസിപ്പിച്ചാണ് പരിചരിച്ചത്. സ്നേഹത്തിനൊപ്പം കരുതലും മതിയാവോളം ലഭിച്ച ദിനങ്ങൾ. നേരിട്ട് കാണുമ്പോൾ ദാസേട്ടൻ പാട്ടുപാടിക്കും, എന്നിട്ട് ഉപദേശം നൽകും. അപ്പോഴൊക്കെ ബഹുമാനം കൂടിക്കൊണ്ടേയിരുന്നു. ഫോൺ വിളിച്ചാൽ, മോളെ പാട്ടെങ്ങനെ പോകുന്നു എന്നാണ് ആദ്യത്തെ ചോദ്യം. മധ്യതരമായ ശബ്ദത്തിൽ പാടാൻ വേണ്ടി ദാസേട്ടന് സമർപ്പണം കാട്ടുന്നത് എത്രയോ തവണ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ സ്നേഹത്തിനൊപ്പം ബഹുമാനം പിന്നെയും കൂടി. ഏറെ ആരാധിച്ച മഹാഗായകനൊപ്പം പാടാൻ കഴിഞ്ഞത് എന്റെ ജന്മപുണ്യം. അന്നും ഇന്നും എന്നെ തേടി വന്ന അംഗീകാരങ്ങൾ, ഗായികയായി നിൽക്കുന്നത് എല്ലാം ദാസേട്ടനിൽ നിന്ന് പഠിച്ച കർശനമായ ചിട്ടിയുടെയും അച്ചടക്കത്തിന്റെയും ഫലമാണ്. പുളിയും എരിയും കഴിക്കുന്നത്, ഐസ്ക്രീം രുചിക്കുന്നത് എല്ലാം ശബ്ദത്തെ ബാധിക്കുമെന്ന് നിരന്തരം ഓർമ്മിപ്പിച്ചത് അക്ഷരം പ്രതി അനുസരിക്കുന്നു. 10 മുമ്പ് കണ്ട അതേ സമർപ്പണത്തോടെയാണ് ദാസേട്ടൻ സംഗീതത്തെ ഉപാസിക്കുന്നത്. ഇനിയും പഠിക്കാനുണ്ടെന്ന് ദാസേട്ടൻ ഇടയ്ക്ക് പറയാറുണ്ട്. ഭാര്യ എന്ന നിലയിൽ പ്രഭചേച്ചി പൂർണ്ണ പിന്തുണ നൽകുന്നതുകൊണ്ടാണ് ദാസേട്ടന് ഉയരങ്ങൾ താണ്ടാൻ കഴിയുന്നത്. മക്കളെ വളരുന്ന സമയത്ത് ഒരു കാര്യവും പ്രഭചേച്ചി ദാസേട്ടനെ അറിയിച്ചിട്ടില്ല. ഉത്തമ മാതൃക പുലർത്തുന്ന ഭർത്താവും ഭാര്യയും. നിറഞ്ഞു ചിരിച്ച് ദാസേട്ടന് പിന്നിൽ എപ്പോഴും പ്രഭചേച്ചി. ഒരമ്മയുടെ മൂത്ത ചേച്ചിയുടെ സ്നേഹവാത്സല്യം തന്നു പ്രഭചേച്ചി. ഞങ്ങളുടെ മകളാണെന്ന് ചേർത്ത് നിർത്തി പറഞ്ഞ എത്രയോ സന്ദർഭങ്ങൾ. പ്രിയ ദാസേട്ട, പ്രഭചേച്ചി രണ്ടുപേർക്കും 1000 സ്നേഹം. പകർത്താൻ ഒന്നു മാത്രം, അന്നും ഇന്നും സംഗീതത്തിൽ ദാസേട്ടൻ കാട്ടുന്ന കൃത്യനിഷ്ഠയും സമർപ്പണവും കണ്ടുതന്നെ പഠിക്കണം. 82-ാം വയസ്സിലും തുടരുന്ന സംഗീത സബേരിയ. അമേരിക്കയിൽ നിന്ന് ഇപ്പോൾ പ്രഭചേച്ചി വിളിക്കുമ്പോഴും ദാസേട്ടൻ സാധകം ചെയ്യുന്നത് കേൾക്കാം. ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ ദാസേട്ടൻ ഹെഡ്ഫോണിൽ പാട്ട് കേട്ടുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ സംഗീതത്തെക്കുറിച്ച് അറിവ് പകരുന്ന പുസ്തകങ്ങളുടെ വായനയിൽ മുഴുകും. ദാസേട്ടന് സംഗീതത്തെക്കുറിച്ച് മാത്രമാണ് ചിന്ത. ആ ജീവിതത്തിൽ നിന്ന് എല്ലാവർക്കും പകർത്താൻ സംഗീതം മാത്രമേ ഉള്ളൂ. ആ ശബ്ദം ഇങ്ങനെ എന്നൊന്നും മുഴങ്ങിക്കൊണ്ടിരിക്കും. പ്രിയ താരം മോഹൻലാൽ എഴുതുന്നു: അപൂർവം പേരെ എന്നെ ലാലു എന്ന് വിളിക്കാറുള്ളൂ. അതിലൊരാളാണ് ദാസേട്ടൻ. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ കുടുംബത്തെ എനിക്ക് അടുത്തറിയാം. അവർ ഞങ്ങളുടെ നാട്ടുകാരിയാണ്, കോഴഞ്ചേരിയിൽ. പിന്നീട് തിരുവനന്തപുരത്ത് ജഗതിയിലും താമസിച്ചിട്ടുണ്ട്. ഞാൻ നിർമ്മിച്ച ഹിസ് ഹൈനസ് അബ്ദുള്ളയ്ക്ക് വേണ്ടി ദാസേട്ടൻ പാടിയ പ്രമദവദനം ചിത്രീകരിച്ച നാളുകൾ ഇപ്പോഴെന്റെ ഓർമ്മയിലേക്ക് വരുന്നു. ദാസേട്ടന്റെ ആ ശബ്ദം എന്റെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ആ രാഗധാര എന്നെ തന്നെ ആവാഹിച്ചെടുക്കുകയായിരുന്നു. ഒടുവിൽ ആ നിമിഷങ്ങളിൽ എന്റെ പ്രജ്ഞയിൽ ആ ശബ്ദം മാത്രമായി. ആ ശബ്ദം എന്റെ തന്നെ ശബ്ദമായി. അത്രമാത്രം ഞാൻ ആ ഭാവത്തിൽ ധ്വനിമണ്ഡലത്തിൽ ലയിച്ചു. വർഷങ്ങൾ എത്രയോ കടന്നുപോയി. പിന്നീടും എന്റെ എത്രയോ ചിത്രങ്ങൾ ദാസേട്ടൻ എനിക്കുവേണ്ടി പാടി. എന്റെ രണ്ട് സിനിമകളിലെ പാട്ടുകൾക്ക് അദ്ദേഹത്തിന് ദേശീയ അവാർഡ് ലഭിച്ചു. ഒന്ന് ഞാൻ നിർമ്മിച്ച ഭാരതത്തിന്, മറ്റൊന്ന് ഉണ്ണികളെ ഒരു കഥ പറയാം. അദ്ദേഹത്തിന് ധാരാളം ദേശീയ അവാർഡ് ലഭിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം പാടി ഞാൻ അഭിനയിക്കുന്ന സിനിമയിൽ ദേശീയ അവാർഡ് കിട്ടുന്നത് എനിക്ക് അഭിമാനമാണ്. ഇനിയൊരു ജന്മം എന്ന അർത്ഥശൂന്യതയിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് അടുത്ത ജന്മത്തിലും യേശുദാസ് ഗായകനായി പിറന്ന ആ സ്വരം നമ്മളെ ധന്യമാക്കട്ടെ എന്നൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഒന്നെനിക്ക് തീർച്ചയാണ്, ആ ശബ്ദം ഇങ്ങനെ എന്നൊന്നും മുഴങ്ങിക്കൊണ്ടിരിക്കും. കേരളകൗമുദി ആർക്കേവീസിൽ നിന്ന്.